തടവറകളിൽ വെളിച്ചമെത്തിച്ച വൈദികൻ ജിൽസ ജോയ് എഴുതുന്നു. വർഷം 1827. അന്ന് 12 വയസ്സുകാരനായ ഡോൺ ബോസ്കോ മാലാഖയെ പോലുള്ള ഒരു വൈദികനെ കണ്ടു. അവൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കളികൾ കാണണോ താങ്കൾക്ക്? അതെല്ലാം ഞാൻ ചുറ്റിനും നടന്ന് കാണിക്കാം. ആ വൈദികൻ ഉടനെ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു, എന്റെ കുഞ്ഞു സുഹൃത്തെ, വൈദികരുടെ നേരം പോക്കും വിനോദവുമൊക്കെ ദേവാലയ കാര്യങ്ങളിലാണ്. അതെത്ര നന്നായി ചെയ്യുന്നു അത്രയ്ക്കും അവർ ആസ്വദിക്കുന്നു. ഒരാൾ പുരോഹിതനാകുമ്പോൾ തന്നെ തന്നെ കർത്താവിന് നൽകുകയാണ്. ഈ ലോകത്തിൽ എന്തൊക്കെയുണ്ടായാലും ദൈവമഹത്വത്തിനായും ആത്മാക്കളുടെ രക്ഷയ്ക്കായും ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം വേറെ ഒന്നിനും അവൻ ഹൃദയത്തിൽ കൊടുക്കരുത്. ജോൺ അമ്മയോട് ഇതെല്ലാം പറയാൻ വീട്ടിലേക്കോടി. ഞാൻ അദ്ദേഹത്തെ കണ്ടു, ഞാൻ സംസാരിച്ചു. ജോസഫ് കഫാസോ, അദ്ദേഹം ഒരു വിശുദ്ധനാണ് ശരിക്കും. പിന്നീട് ഫാദർ ജോസഫ് കഫാസോ ജോൺ ബോസ്കോയ്ക്ക് ഒരു മാതൃക ആയെന്ന് മാത്രമല്ല, സെമിനാരിയിൽ വന്നുകഴിഞ്ഞുള്ള ഓരോ ചുവടിലും ആത്മീയോപദേശകനായി കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഡോൺ ബോസ്കോയുടെ കുമ്പസാരക്കാരനുമായിരുന്നു അദ്ദേഹം. പണത്തിന് ആവശ്യമുള്ളപ്പോഴെല്ലാം അവന്റെ സഹായത്തിനെത്തി. 1811 ജനുവരി 15 വടക്കൻ ഇറ്റലിയിൽ ടൂറിനിലുള്ള കാസിനുവോവോ ദ ആസ്തി എന്നയിടത്ത് കഫാസോ ജനിക്കുന്നത്. അനുസരണം, പഠനത്തോടുള്ള ആഭിമുഖ്യം, ദൃഢമായ പ്രാർത്ഥനാ ജീവിതം, ഇതൊക്കെ കൊണ്ട് സമ്പന്നമായിരുന്നു അവന്റെ ബാല്യകാല ജീവിതം. 10 വയസ്സാകുമ്പോഴേക്ക് ആ ടൗണിലെ ചെറിയൊരു അപ്പസ്തോലന്റെ പരിവേഷമായിരുന്നു അവന്. ആർക്കെങ്കിലും നല്ല ഉപദേശം കൊടുക്കാൻ സാധിച്ചാൽ, തിന്മ ചെയ്യുന്നതിൽ നിന്ന് ആരെയെങ്കിലും തടയാൻ കഴിഞ്ഞാൽ അവന്റെ സന്തോഷത്തിന് അതിരുണ്ടാവില്ല. വലുതാവും തോറും കൗമാരക്കാരെയും യുവാക്കളെയും പ്രത്യേക വാത്സല്യത്തോടെ നന്മയിലേക്ക് നയിച്ചു. ക്രൈസ്തവ മൂല്യങ്ങൾ പഠിപ്പിച്ചും ഭക്ഷണവും വസ്ത്രവും കൊടുത്തും ജോലി കിട്ടാൻ സഹായിച്ചും ഫീസ് കൊടുക്കാൻ താങ്ങായുമൊക്കെ തന്റെ 15 സെമിനാരിയിൽ ചേർന്നത് മുതൽ പുരോഹിതനായി കഴിഞ്ഞും യുവാക്കളെ കഫാസോ നയിച്ചു. വിസ്മയമായ പുരോഹിതൻ. 1833 ജോസഫ് കഫാസോ പൗരോഹിത്യം സ്വീകരിച്ചത്. ഡോൺ ഗ്വാല എന്ന വിശുദ്ധനായൊരു പുരോഹിതൻ നടത്തിയിരുന്ന കോൺവിത്തോ എക്ലേസിയാസ്തിക്കോ എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് യുവവൈദികർക്ക് പരിശീലനം കൊടുക്കുന്നത് അഭ്യസിച്ചു. 3 ശേഷം ഡോൺ ഗ്വാലയുടെ അപേക്ഷ പ്രകാരം അവിടെ തന്നെ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്ന പ്രൊഫസറായി 1844 റെക്ടറുമായി. വൈദികർ അദ്ദേഹത്തിന്റെ സമ്മേളനങ്ങളിലേക്കും ധ്യാന ശുശ്രൂഷകളിലേക്കും ഒഴുകിയെത്തി. കുമ്പസാരക്കൂടിൽ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ തേടി. ആവശ്യമായ പുസ്തകങ്ങൾ കൊടുത്തും പഠനം പൂർത്തീകരിക്കാനുള്ള പണം കൊടുത്തും കഫാസോ സഹായിച്ച വൈദികർ ഏറെയാണ്. വൈദികരുടെ വൈദികൻ എന്ന് അദ്ദേഹം വിളിക്കപ്പെടുന്നത് ഇതൊക്കെ കൊണ്ടാണ്. നല്ല വൈദികരെ വാർത്തെടുക്കുക എന്നതായിരുന്നു കഫാസോ സ്വയം ഏറ്റെടുത്ത പ്രധാന ദൗത്യമെങ്കിലും അൽമാരുടെ ആവശ്യങ്ങളിലും സഹായിക്കാൻ അദ്ദേഹം മടി കാണിച്ചില്ല. ഓരോ ദിവസവും മണിക്കൂറുകളോളം കുമ്പസാരക്കൂട്ടിലിരുന്നു. ഉപദേശവും സഹായവും ചോദിച്ചിരുന്നവർക്ക് കഫാസോയുടെ മുറി എപ്പോഴും തുറന്നുകിടന്നു. രോഗികൾക്ക് വേണ്ടിയും മരിക്കുന്നവർക്ക് വേണ്ടിയുമുള്ള ശുശ്രൂഷകളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിരുന്നു. ഒരിക്കൽ അനേക വർഷങ്ങളായി കുമ്പസാരിക്കാൻ കൂട്ടാക്കാത്ത ഒരു രോഗിയെ സന്ദർശിക്കുകയായിരുന്നു ജോസഫ് കഫാസോ. എന്താണ് നിങ്ങളുടെ പേര്? കഫാസോ ചോദിച്ചു. ജെയിംസ്, അയാൾ പറഞ്ഞു. ശരി, പക്ഷെ ജെയിംസ് എന്ന പേരുള്ള എല്ലാവരും കൂടെ കൂടെ കുമ്പസാരിക്കാറുണ്ടല്ലോ, അതറിയില്ലേ? അതുകൊണ്ട് താങ്കളും കുമ്പസാരിക്കണം കേട്ടോ, കണ്ണടച്ച് കാണിച്ചുകൊണ്ട് കഫാസോ പറഞ്ഞു. ആ വ്യക്തി താമസിയാതെ കുമ്പസാരിച്ചു. അന്ത്യനിമിഷങ്ങളിൽ ഡോൺ കഫാസയാൽ മരണത്തിനൊരുക്കപ്പെടുക എന്ന് വെച്ചാൽ നിത്യരക്ഷ ലഭിക്കുന്നതിന്റെ അടയാളമായി പോലും കരുതപ്പെട്ടിരുന്നു. പലരും ഇങ്ങനെ പറയുന്നത് സാധാരണമായിരുന്നു. എന്നെ സഹായിക്കാൻ ഫാദർ കഫാസോ ഇവിടെ ഉണ്ടെങ്കിൽ ഈ നിമിഷം മരിക്കാൻ എനിക്ക് സന്തോഷമേയുള്ളൂ. കഴുമരത്തിന്റെ പുരോഹിതൻ, ടൂറിനിലെ 4 ചാപ്ലെയിനായിരുന്നു ഡോൺ കഫാസോ. ആയുധം ധരിച്ച ഗാർഡുകൾക്കോ ഇരുമ്പുവാതിലുകൾക്കോ ഇരുട്ടിനോ പരിസരത്തെ അഴുക്കിനോ ചില കുറ്റവാളികളുടെ പേടിപ്പെടുത്തുന്ന ആകാരത്തിനോ ഒന്നിനും ആ വൈദികനെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല. പതിവായി പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു. തടവുകാരുടെ കുമ്പസാരം കേട്ടു. വളരെ പെട്ടെന്ന് തന്നെ നരകത്തിലെ തടവറ എന്ന് തോന്നിയിരുന്ന ആ ജയിലറകൾ മനുഷ്യരുടെ വാസസ്ഥലമായി രൂപാന്തരപ്പെട്ടു. ക്രിസ്ത്യാനിയാകേണ്ടത് എങ്ങനെ എന്നറിഞ്ഞ ആ മനുഷ്യർ പരസ്പരം സ്നേഹിക്കാനും സൃഷ്ടാവായ ദൈവത്തെ സേവിക്കാനും ഈശോയുടെ തിരുനാമത്തിന് സ്തുതിഗീതങ്ങൾ പാടാനും തുടങ്ങി. ഡോൺ കഫാസോയുടെ പൗരോഹിത്യ ജീവിതത്തിനിടയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 68 മനുഷ്യരെയാണ് അദ്ദേഹം മരണത്തിനൊരുക്കിയത്. വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ഫാദർ കഫാസോ അവരെ കൂടെ കൂടെ സന്ദർശിക്കുമായിരുന്നു. അവരുടെ അവസാന രാത്രിയിൽ അദ്ദേഹം അവരുടെ കൂടെ തന്നെ നിൽക്കും. പ്രഭാതത്തിൽ അവർക്കായി ദിവ്യബലിയർപ്പിക്കും, ദിവ്യകാരുണ്യം നൽകും, നന്ദി പ്രകടനങ്ങൾ ചൊല്ലിക്കും. സ്വർഗത്തിൽ കൊടുക്കാനായി ചെറിയ സന്ദേശങ്ങൾ അവർക്ക് പറഞ്ഞുകൊടുക്കുക പോലും ചെയ്തു അദ്ദേഹം. അവരെയും കൊണ്ട് വാഹനം വധശിക്ഷ നടത്തുന്നിടത്തേക്ക് ദുഃഖകരമായ മരണമണി മുഴങ്ങുന്നിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കഫാസോ അവരുടെ അരികിലിരിക്കുമായിരുന്നു. ക്രൂശിത രൂപം കാണിച്ചുകൊണ്ട് പറയും, നിങ്ങളെ ഭയപ്പെടുത്താത്ത ഉപേക്ഷിക്കാത്ത സുഹൃത്താണിത്, അവനിൽ പ്രത്യാശ അർപ്പിക്കൂ, പിന്നെ സ്വർഗം നിങ്ങളുടേതാണ്. ഇപ്രകാരം അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ക്രൂശിത രൂപം ഇപ്പോഴും ടൂറിനിലെ ലിറ്റിൽ ഹൗസ് ഓഫ് ഡിവൈൻ പ്രൊവിഡൻസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. കാത്തുനിന്ന സ്വർഗം. ജോൺ കഫാസോയ്ക്ക് പരിശുദ്ധ അമ്മയോട് അഗാധമായ ഭക്തിയുണ്ടായിരുന്നു. ശനിയാഴ്ചകളെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ടതായതുകൊണ്ട് അന്ന് ഉപവാസമെടുത്ത് മാതാവിന്റെ വിമല ഹൃദയത്തോടുള്ള പ്രാർത്ഥനകൾ ചൊല്ലിയിരുന്നു. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, പരിശുദ്ധ അമ്മയോട് സ്നേഹത്തിലായിരിക്കെ മരിക്കാൻ കഴിയുന്നത് എത്ര മനോഹരമായിരിക്കും. അവൾക്കായി സമർപ്പിച്ചിരിക്കുന്ന ദിവസത്തിൽ മരിക്കാൻ സാധിക്കുന്നത്, അവളുടെ ഒപ്പം സ്വർഗത്തിലേക്ക് കരയറാൻ സാധിക്കുന്നത്, നിത്യകാലം മുഴുവൻ അവളോടൊത്തായിരിക്കുന്ന സന്തോഷം അനുഭവിക്കുന്നത്. കഫാസോയുടെ അവസാനത്തെ അസുഖം ശ്വാസകോശത്തിലെ അണുബാധയായിരുന്നു. ഒപ്പം ഉദരത്തിൽ രക്തസ്രാവവും. മരിക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തി മരണത്തിനൊരുങ്ങി. 1860 June 23 അനേകരുടെ മരണത്തിന് തുണയായ കഫാസോ മരിക്കുന്നതിന് മുൻപ് അന്തികൂദാശയും എല്ലാവിധ ഒരുക്കങ്ങളും ആശ്വാസങ്ങളും ലഭിച്ചിരുന്നു. ആഗ്രഹം പോലെ തന്നെ അതൊരു ശനിയാഴ്ചയായിരുന്നു. 1925 വാഴ്ത്തപ്പെട്ടവനായ ജോസഫ് കഫാസോ 1947 കത്തോലിക്ക സഭയുടെ വിശുദ്ധരിൽ ഒരാളായി ഉയർത്തപ്പെട്ടു. തടവു പുള്ളികളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ജോസഫ് കഫാസോ. സ്വന്തം സമർപ്പിത ജീവിതം വഴി പുരോഹിതർക്ക് നൽകിയ മാതൃകയും നൂറുകണക്കിന് വൈദികരെ വാർത്തെടുക്കുന്നതിൽ കാണിച്ച തീഷ്ണതയും ഒക്കെ കൊണ്ട് പിയൂസ് 11 പാപ്പ കഫാസോയെ വിളിച്ചത് ഇറ്റാലിയൻ പുരോഹിതരിലെ മുത്ത് എന്നാണ്.